السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റ് സത്യവിശ്വാസികളെ, വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ നിഅമത്തിനാൽ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് ഏതാനും ആഴ്ചകളായി നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്തിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ ഹിജ്റ വരെയുള്ള 25 പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ട കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ഇനി ഇൻഷാ അള്ളാഹ് നമ്മൾ ആരംഭിക്കാനുള്ളത് മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദർസിൽ ഞാൻ പറഞ്ഞിരുന്നു, പല സഹോദരങ്ങളും മുൻ കഴിഞ്ഞ ദർസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഒരു മറുപടിയാണ് ഇന്നത്തെ ദർസിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളുമല്ല, അതിൽ ചില കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അതിലുള്ള മറുപടി മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അതിലൊന്നാമത്തെ ചോദ്യം, ഒരു സഹോദരൻ ചോദിച്ചത് ബൈത്തുൽ മഖദിസ് എന്നാണോ അതല്ല ബൈത്തുൽ മുഖദ്ദസ് എന്നാണോ പറയുക. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫതഹുൽ ബാരിയിൽ പറയുന്നു, വഹുവ ബിസുഖൂനിൽ ഖാഫ് ബൈത്തുൽ മഖദിസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒബിഫതഹിഹ മഅ തശ്ദീദ് മുഖദ്ദസ് എന്നും പറയാം. മുഖദ്ദസ് എന്നും പറയാം, ബൈത്തുൽ മഖദിസ് എന്നും ബൈത്തുൽ മുഖദ്ദസ് എന്നും രണ്ട് രീതിയിലും പറയാം, രണ്ടും ശരിയാണ്. അതിന് തന്നെയാണ് അൽ മസ്ജിദുൽ അഖ്സ എന്നും പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ബൈത്തുൽ മഖ്ദിസിനെ തന്നെയാണ്. ഏകദേശം 10 പേരുകൾ മസ്ജിദുൽ അഖ്സക്കുള്ളതായി ഇബ്നു ഹജർ റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മസ്ജിദുൽ ഹറാമിന് നമ്മൾ ബൈത്തുൽ അതീഖ് അല്ലെങ്കിൽ അൽ ബൈത്തുൽ അതീഖ് എന്ന് പറയുന്നത് പോലെയാണ് മസ്ജിദുൽ അഖ്സക്ക് ബൈത്തുൽ മഖദിസ് എന്ന് പറയുന്നത്. ബറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ മറ്റൊരു സഹോദരന്റെ സംശയം, മസ്ജിദുൽ അഖ്സയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇന്റെ രാത്രി പോയത് എന്ന് നമ്മൾ പറഞ്ഞു. മസ്ജിദുൽ അഖ്സയിലുള്ള നിസ്കാരത്തിനുള്ള പ്രതിഫലം എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബറക്കല്ലാഹു ഫീക്കും, മസ്ജിദുൽ അഖ്സയിലുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 50,000 എന്നും 500 എന്നും 1,000 എന്നും തുടങ്ങിയ ധാരാളം റിവായത്തുകൾ മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ടുള്ള നിസ്കാരത്തിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ആ ഹദീസിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. മസ്ജിദുൽ അഖ്സയിലുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഹഫിളഹുല്ലാ, മസ്ജിദുൽ അഖ്സയിൽ സാധാരണ മസാജിദുകളെക്കാളും നിസ്കാരത്തിന് പ്രതിഫലമുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാധാരണ മസ്ജിദുകളെക്കാളും പ്രതിഫലം അധികമാണ് മസ്ജിദുൽ അഖ്സയിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അത് എത്രയാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില റിവായത്തുകളിൽ 500 എന്നും ചില റിവായത്തിൽ 250 എന്നും ചില റിവായത്തുകളിൽ മസ്ജിദുൻ നബവി പോലെ തന്നെ 1,000 എന്നൊക്കെ വന്നിട്ടുണ്ട്. പല പണ്ഡിതന്മാരും സ്വീകരിച്ചിരിക്കുന്ന അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണ്, മസ്ജിദുൽ അഖ്സയിൽ 4 നിസ്കരിക്കുന്നത് മസ്ജിദുൻ നബവിയിൽ 1 നിസ്കരിക്കുന്നത് പോലെയാണെന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസാണ് പല പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാ പറഞ്ഞു. അതായത് ഒരു നിസ്കാരത്തിന് 250 ഇരട്ടിയാണ് പ്രതിഫലമെന്ന് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുല്ലാഹി അലൈഹിയും ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാകിം ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹയിൽ ഉദ്ധരിക്കുകയും ഇതാണ് ശരിയായ അഭിപ്രായം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 250 ഇരട്ടിയാണ് മസ്ജിദുൽ അക്സയിലുള്ള ഒരു നമസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രതിഫലം. മൂന്നാമതൊരു സംശയം മസ്ജിദുൽ അക്സയുമായി ബന്ധപ്പെട്ട്, ബറക്കല്ലാഹു ഫീക്കും, മസ്ജിദുൽ അക്സ എന്നുള്ളത് ഹറമാണോ? മസ്ജിദുൽ അക്സ എന്നുള്ളത് ഹറമാണോ? മക്ക ഹറമാണെന്ന് നമ്മൾ പറയുന്നത് പോലെ, മദീന ഹറമാണെന്ന് നമ്മൾ പറയുന്നത് പോലെ, മസ്ജിദുൽ അക്സയും ഹറമാണോ? ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചോദിച്ച സഹോദരന് ഒരു പക്ഷെ അറിയാമെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. ഹറം എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ളവരെ യുദ്ധം നിഷിദ്ധമായ സ്ഥലം, അതുപോലെ തന്നെ വേട്ടയാടൽ നിഷിദ്ധമായ സ്ഥലത്തിനാണ് ഹറം എന്ന് പറയുക. ഹറം എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം അനുവദനീയമല്ല, വേട്ടയാടൽ അനുവദനീയമല്ല. മക്കയും മദീനയും അതിൽപ്പെട്ടതാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ ഹറമ മക്ക വഇന്നി ഹറംതുൽ മദീന മാ ബൈന ലബതൈഹ ലാ യുഖ്തഉ ഇളാഹുഹ വലാ യുസാദു സൈദുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയെ പവിത്രതയുള്ളതാക്കി, തീർച്ചയായും ഞാൻ മദീനയെ പവിത്രതയുള്ളതാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം നിഷിദ്ധമാക്കുന്നു, അവിടെ വേട്ടയാടൽ നിഷിദ്ധമാക്കുന്നു. ലാ യുഖ്തഉ ഇളാഹുഹ, അവിടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ പാടില്ല. വലാ യുസാദു സൈദുഹ, അവിടെ വെച്ച് വേട്ടയാടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹറമ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവിടെ വെച്ച് വേട്ടയാടാനോ അല്ലെങ്കിൽ അവിടെ യുദ്ധമോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിനാണ് അങ്ങനെയുള്ള പ്രദേശങ്ങൾക്കാണ് ഹറമ എന്ന് പറയുക. ഈ ഒരു പ്രത്യേകത മസ്ജിദുൽ അക്സക്കില്ല. ഈ ഒരു പ്രത്യേകത മസ്ജിദുൽ അക്സക്കില്ല. ഇന്ന് പല ആൾക്കാരും മസ്ജിദുൽ അക്സയെ സംബന്ധിച്ച് ഹറം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ മൂന്ന് ഹറമുകൾ എന്ന് പറയാറുണ്ട്. മക്ക മദീന മസ്ജിദുൽ അക്സ ചേർത്ത് മൂന്ന് ഹറമുകൾ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. മറിച്ച് മസ്ജിദുൽ അക്സക്ക് ഈ ഒരു അർത്ഥത്തിലുള്ള ഹറമ എന്ന പ്രയോഗം ഒരിക്കലും ശരിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, മൂന്ന് കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങൾക്കാണ് പണ്ഡിതന്മാർ ഹറം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് മസ്ജിദുൽ ഹറാമിന്, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിന് പണ്ഡിതന്മാർ ആ സ്ഥലത്തിന് ഹറം എന്ന് പറയുന്നുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. രണ്ടാമത്തേത് മസ്ജിദുൽ നബവിക്കാണ്, മസ്ജിദുൽ നബവിക്ക്. അതും സഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മസ്ജിദുൽ നബവിയുടെ ആ പ്രദേശവും ഹറമാണ്. മൂന്നാമത്തേത് വാദി വജ്ജ്, ത്വാഇഫിലുള്ള വാദി വജ്ജ് ഹറമാണെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിരുന്നു. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുമെങ്കിലും ഭൂരിപക്ഷം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരും വാദി വജ്ജ് ഹറമാണെന്ന് അഭിപ്രായമുള്ളവരാണ്. എന്നാൽ സഹീഹായി ഒരു ഹദീസും ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അല്ലാഹു അഅലം, വാദി വജ്ജ് എന്നുള്ളത് ഹറമല്ല, മറിച്ച് മക്കയും മദീനയും മാത്രമാണ് ഹറമായിട്ടുള്ളത്. ഇനി മറ്റൊരു സംശയം ഒരു സഹോദരൻ ചോദിച്ചത്, ബറക്കല്ലാഹു ഫീക്കും, നജാഷി ഇസ്ലാം സ്വീകരിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രബോധനം തുടങ്ങിയപ്പോൾ അവിടെ ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആൾക്കാർക്ക് കുഫാറുകളുടെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഹബശയിലേക്ക് ഹിജറ പോവാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നജാഷി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ നജാഷി ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇസ്വാബയിൽ നജാഷി മുസ്ലിമാണെന്ന് വളരെ ഖണ്ഡിതമായി സ്ഥാപിക്കുന്നതായി കാണാൻ സാധിക്കും. നജാഷി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹീഹുൽ ബുഖാരിയിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി മരണപ്പെട്ട ദിവസത്തിൽ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടുകയും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ജനായിസിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കിതാബ് മനാഖിബുൽ അൻസാറിൽ നജാഷി മരണപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, മാത അൽ യൗമ റജുലുൻ സാലിഹ്, ഇന്ന് സാലിഹായ നല്ലൊരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. ഫഖൂമു ഫസല്ലു അലാ അഖീകും അസ്ഹമ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അസ്ഹമയ്ക്ക് വേണ്ടി, അതായത് നജാഷിക്ക് വേണ്ടി, നജാഷിയുടെ പേരാണ് അസ്ഹമ, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? നജാഷി ഇസ്ലാം സ്വീകരിച്ചിരുന്നു, അതല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയില്ല. ബറകല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ഒരു സഹോദരൻ ചോദിച്ചു, ഖുറൈഷ് എന്ന് പറയുന്നത് ആരാണ്? ഖുറൈഷ് എന്ന് പറയുന്നത് ആരാണ്? ഇത് പല സഹോദരങ്ങൾക്കും ഒരു പക്ഷേ സംശയമുണ്ടാകും. ഖുറൈഷികൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രണ്ടഭിപ്രായമാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ളത്. ഖുറൈഷികൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഫെഹ്റുബിന് മാലിക്കിന്റെ പരമ്പരയിലുള്ള എല്ലാവരും ഖുറൈഷികളാണ്. ഫെഹ്റുബിന് മാലിക്കിന്റെ പരമ്പരയിലുള്ള എല്ലാവരും ഖുറൈഷികളാണ്. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് നദറുബിനു കിനാനയുടെ പരമ്പരയിലുള്ള എല്ലാവരും ഖുറൈഷികളാണ്. നദറുബിനു കിനാനയുടെ പരമ്പരയിലുള്ള എല്ലാവരും ഖുറൈഷികളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഫെഹ്റുബിനു മാലിക്കിന്റെ പരമ്പരയിലുള്ള എല്ലാവരും ഖുറൈഷികളാണെന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം ഉലമാക്കളും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ഖുറൈഷികൾ എന്ന് പറയുന്നത് ആരുടെ ഗോത്രത്തിനെ സംബന്ധിച്ചാണ്? ഫെഹ്റുബിനു മാലിക്കിന്റെ പരമ്പരയിലുള്ള ആൾക്കാർക്കാണ് ഖുറൈഷികൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അവർക്ക് ഖുറൈഷികൾ എന്ന് പേര് വന്നത്? ഖുറൈഷികൾ എന്ന് പേര് വരാൻ എന്തായിരുന്നു കാരണം? പണ്ഡിതന്മാർ പറയുന്നു, അത് തഖറുഷ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. തഖറുഷ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന്, അതായത് തഖറുഷ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം തകസുബ് എന്നാണ്. തകസുബ് എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കുക, പണം സമ്പാദിക്കുക. കാരണം എന്താണ്? ഖുറൈഷികളെ സംബന്ധിച്ചിടത്തോളം അവർ മക്കയിൽ അറിയപ്പെട്ട വലിയ കച്ചവടക്കാരായിരുന്നു. മക്കയിൽ അറിയപ്പെട്ട വലിയ കച്ചവടക്കാരായിരുന്നു. അതുകൊണ്ടാണ് തഖറുഷ് എന്ന പദത്തിൽ നിന്നാണ് ഖുറൈഷ് എന്ന പദം വന്നത് എന്ന് ചില പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അത് തഖറുഷ് എന്ന പദത്തിൽ നിന്നല്ല, മറിച്ച് നിങ്ങൾക്കറിയാം ഒരു മത്സ്യമാണ് ഷാർക്ക് എന്നുള്ളത്. സമുദ്രത്തിലുള്ള വളരെ ശക്തനായ ഒരു മത്സ്യമാണ് ഷാർക്ക് എന്നുള്ളത്. ഈ ഷാർക്ക് എന്ന് പറയുന്ന മത്സ്യത്തെ ഒരു മീനും ആക്രമിക്കുകയില്ല, മറ്റൊരു മത്സ്യവും അതിനെ ആക്രമിക്കുകയില്ല, അത് എല്ലാ മത്സ്യത്തെയും ആക്രമിക്കും. അതിന് അറബിയിൽ ഖിർഷ് എന്നാണ് പറയുക. അറബിയിൽ ആ മത്സ്യത്തിന് ഖിർഷ് എന്നാണ് പറയുക. അതുപോലെയായിരുന്നു ഖുറൈശികൾ. അവരെ ജയിക്കാൻ ഒരാൾക്കും സാധ്യമായിരുന്നില്ല. അവർ എല്ലാവരെയും അടിച്ചമർത്താറുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരെക്കാളും ശക്തി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ സമുദ്രത്തിലുള്ള ഷാർക്ക് എന്ന് പറയുന്ന, ഖിർഷ് എന്ന അറബിയിൽ നാമമുള്ള ഈ ഒരു മത്സ്യം എല്ലാ ജീവികളെയും അതിജീവിക്കുന്നത് പോലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പോരാട്ടത്തിലും അവരായിരുന്നു അതിജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണത്താലാണ് അവർക്ക് ഖുറൈശ് എന്ന് പേര് വന്നതായി. അതുകൊണ്ടാണ് ഒരു ഷാഇർ, ഒരു പദ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുറൈശുൻ ഹിയല്ലതി തസ്കുനുൽ ബഹർ ബിഹാ സുമ്മിയത് ഖുറൈശുൻ ഖുറൈശ. അപ്പൊ സമുദ്രത്തിൽ താമസിക്കുന്ന ആ ഒരു ഖിർഷ് എന്ന് പറയുന്ന ഷാർക്ക്, ആ ഒരു ജീവി, ആ ഒരു മത്സ്യം കാരണത്താലാണ് ഖുറൈഷ് എന്ന് പറയുന്ന ഗോത്രത്തിന് ഖുറൈഷ് എന്ന് പേര് വന്നത് എന്ന് ഒരു ഷാഇർ പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ടാലൊരു കാരണമാണ് പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഒന്നിക്കൽ തഖറുഷ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക എന്നർത്ഥം, ഒന്നിക്കൽ ആ ഒരു വാക്കിൽ നിന്ന്, അല്ലെങ്കിൽ സമുദ്രത്തിലുള്ള ഖിർഷ്, അതായത് ഈ ഷാർക്ക് എന്നുള്ള വാക്കിൽ നിന്ന്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ച കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഭാര്യമാരുടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വയസ്സ് എത്രയായിരുന്നു? കഴിഞ്ഞ ദർസിൽ സൗദ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം വ്യക്തമായി ഒരു തെളിവും വന്നിട്ടില്ല എങ്കിലും ചില ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് 66 വയസ്സായിരുന്നു. ബാക്കിയുള്ള സ്ത്രീകൾക്ക്, ബാക്കിയുള്ള പ്രവാചകന്റെ ഭാര്യമാർക്ക്, ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ എത്രയാണ് വയസ്സ് എന്നുള്ളത് ഇൻഷാ അള്ളാഹ് വരുന്ന ദർസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ഒരു സഹോദരൻ ചോദിച്ച കാര്യം, ബറകല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇന്റെ രാത്രിയിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോവുകയും അവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ പ്രവാചകന്മാരോട് സംസാരിച്ചത്? അല്ലാഹു അലം, ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചെങ്കിലും വ്യക്തമായി ഒരു ഉത്തരം അതിന് ലഭിച്ചിട്ടില്ല. ചില പണ്ഡിതന്മാർ അതിന്റെ മറുപടിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കപ്പെടുമ്പോൾ പറയുന്നത്, ഇത് മുഖ്യമായ ഒരു ചോദ്യമല്ല, അല്ലെങ്കിൽ പ്രസക്തിയുള്ള ഒരു ചോദ്യമല്ല, അമലുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എപ്പോഴും നമ്മൾ ചോദിക്കാൻ താല്പര്യം കാണിക്കേണ്ടത്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയോട് ഒരു വിഷയം, ഒരു മസ്അല, ഞാൻ ഒരു ദിവസം ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് കോപിക്കുകയുണ്ടായി, അദ്ദേഹം എന്നോട് ചൂടായി. അദ്ദേഹം അതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് മസ്അല എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം അതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. വ്യക്തിപരമായി ഞാൻ ചോദിച്ചതായിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിൽ പ്രയാസമുണ്ടാവുകയും ബഹുമാനനായ അധ്യാപകൻ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലയോട് ആ വിഷയത്തിന്റെ വിശദീകരണം ഞാൻ തേടുകയും ചെയ്തു. ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു, ഇന്ന ചോദ്യം ഞാൻ ഷെയ്ഖ് അബ്ദുൽ മഹ്സനോട് ചോദിച്ചപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മഹ്സൻ എന്നോട് കോപിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി വഫഖഹുല്ലാ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അമലുകളുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രം ചോദിക്കുക. നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക, അതല്ലാതെ ഒരാവശ്യവുമില്ലാത്ത, ശരീഅത്തിൽ ഒരു വിധിയുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം ഉലമാക്കളോട് ചോദിക്കുമ്പോൾ പൊതുവെ കിബാറുകളായ ഉലമാക്കൾ അതിന് മറുപടി പറയില്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ചോദ്യം പ്രസക്തിയുമുള്ള ചോദ്യമായി തോന്നുന്നില്ല. മറ്റൊരു സഹോദരൻ ചോദിച്ച കാര്യം, ബറക്കല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് മക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ആൾക്കാരെ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തിരുന്നു. അവർ മരണപ്പെട്ട ശേഷം, അല്ലെങ്കിൽ അവര് ഒഴിവായ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുന്നത്. അവർ ആരൊക്കെയായിരുന്നു? ഒന്ന് അതീഖ് ബിൻ ആഇദ് ബിൻ മഖ്സൂം, മറ്റൊന്ന് അബൂഹാലത തമീമി മാലിക് ബിൻ നബ്ബാഷ്. ഈ രണ്ടാൾക്കാരെയും ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളും ഉണ്ടായിരുന്നു. അതീഖ് ബിൻ ആഇദിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവരുടെ പേര് ഹിന്ദ് എന്നാണ്. മറ്റൊരു ഭർത്താവായ അബൂഹാലത തമീമിയിൽ നിന്നും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളുണ്ടായിരുന്നു. അവർ മൂന്ന് പേരാണ്, ഒന്ന് ത്വാഹിർ, മറ്റൊന്ന് ഹാല, മൂന്നാമത്തേത് ഹിന്ദ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് നാല് മക്കളുണ്ടായിരുന്നു. അതിൽ രണ്ടാൾക്കാരുടെ പേര് ഹിന്ദ് എന്നും മൂന്നാമത്തെ ആൾക്കാരുടെ പേര് ഹാല എന്നും നാലാമത്തെ ആളുടെ പേര് ത്വാഹിർ എന്നുമാണ്. ഈ നാലാൾക്കാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായത്. ഇവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചതായി ഇമാം ഇബ്നു ഹജറും അതുപോലെ തന്നെ ഇബ്നുൽ അസീറും റഹിമഹുമല്ലാ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല, അവരിൽ ചില ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ജോലികളും ഏൽപ്പിച്ചതായി ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. അവസാനമായ ഒരു ചോദ്യം, ഒരു സഹോദരൻ ചോദിച്ച കാര്യമാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി സ്വഹാബത്തിന് കൊടുത്ത വസീയത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വസീയത്ത് എന്താണ്? അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം, യാ അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്ഇമു ത്വആം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഇമാം തിർമിദിയും ഇബ്നു മാജയും അഹ്മദും ഉദ്ധരിക്കുന്ന ഹദീസിൽ റഹിമഹുമുല്ലാ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിലേക്ക് വന്നപ്പോൾ പറഞ്ഞ കാര്യം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ഷു സലാം, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പറയുന്നത് അധികരിപ്പിക്കുക. വഅത്ഇമു ത്വആം, നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് ചെയ്തത് എന്ന് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഇൻഷാഅല്ലാഹ് വരുന്ന ദർസ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതം നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.